മർക്കോസിന് സുവിശേഷം 14 അധ്യായത്തില് മാർക്ക് ചാപ്റ്റർ 14 നമുക്ക് ഏവർക്കും പരിചിതമായതും കേട്ടിട്ടുള്ളതുമായ ഒരു ഭാഗമാണ്. ബഥാനിയയിൽ കുഷ്ഠരോഗിയായ സീമോന്റെ വീട്ടില് ഒരു സ്ത്രീ കടന്നുവന്ന് വിലയേറിയ സ്വച്ഛജടമാംസി തൈലത്തിന്റെ ഭരണി മുഴുവൻ പൊട്ടിച്ച് കർത്താവിന്റെ തലയിലൊഴിച്ച് അവൻ അഭിഷേകം ചെയ്തു. ഇത് കണ്ടുനിന്നവർ ചോദിച്ചു, ഈ പാൽ ചെലവ് എന്തിനാണ്? ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. ഈ സാഹചര്യം ഈ യേശു അവരുടെ നടുവിലുണ്ട്. യേശുവിനെയാണ് ഈ സ്ത്രീ അഭിഷേകം ചെയ്തത്. യേശുവിനോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. യേശുവിന്റെ ഒരു പ്രതികരണം നമ്മുടെ ശ്രദ്ധയ്ക്കായി നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 7 വചനം. നിങ്ങളുടെ ശ്രദ്ധയെ ആ 7 വചനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കയില്ല.
യേശുവിന്റെ ഒരു റെസ്പോൺസ്, ദരിദ്രർ എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ. കാരണം ചുറ്റും നിന്ന് പറഞ്ഞത് ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമെന്നല്ലോ എന്നാണ്. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ, നിങ്ങൾക്ക് കഴിവുള്ളപ്പോൾ, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ, നിങ്ങൾക്ക് സാഹചര്യമുള്ളപ്പോൾ, നിങ്ങൾക്ക് എല്ലാം അനുകൂലമായി വരുമ്പോൾ എല്ലാം ദരിദ്ര കാണും നിങ്ങൾക്ക് അവരെ ശുശ്രൂഷിക്കാൻ കഴിയും. എന്നാ യേശു പറഞ്ഞൊരു വചനമുണ്ട്, ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കയില്ല. യേശു പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് ഈ നിലയിൽ ശുശ്രൂഷിക്കുവാൻ എപ്പോഴും അവസരം ലഭിച്ചു എന്ന് വരത്തില്ല. ദരിദ്രരെ ശുശ്രൂഷിക്കുവാൻ നിങ്ങൾക്ക് എപ്പോഴും അവസരം ഉണ്ട്. എന്നാൽ എന്നെ ഈ നിലയിൽ, ഈ സ്ത്രീ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്ന് ഇല്ല. തന്റെ കല്ലറയിലെ അടക്കത്തിനായി ഇവൾ മുൻകൂട്ടി എന്റെ മേൽ തൈലം പൂശിയതാണ്. ദൈവവചനത്തിൽ ഒരുക്കി കാത്തിരുന്ന യേശുവിനെ സുഗന്ധം പൂശാനായി കാത്തിരുന്ന ചില സ്ത്രീകളുടെ സംഭവം ലൂക്കോസിന്റെ സുവിശേഷം 26 അധ്യായത്തിന്റെ അവസാന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ്, യേശു പറഞ്ഞു, എന്നെ എപ്പോഴും നിങ്ങൾ ശുശ്രൂഷിക്കുവാൻ ഈ നിലയിൽ കഴിയത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിന്റെ 55 മുതലുള്ള വചനങ്ങൾ.
ഒരുക്കനാളെ ശബ്ബത്ത് ആരംഭിച്ചു. ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്നു. കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. സുഗന്ധവർഗവും പരിമളത്തലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1 ദിവസം അധികാലത്തെ കല്ലറക്കലെത്തി. കല്ലറക്കിൽ നിന്ന് കല്ലുരുട്ടി കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറി കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3 നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളി എന്ന് പറഞ്ഞു.
സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സുഗന്ധവർഗങ്ങൾ ഒരുക്കി യേശുവിന്റെ ശരീരത്തിൽ പൂശുവാൻ കാത്തിരുന്ന ഒരുപറ്റം സ്ത്രീകൾ. കാരണം എല്ലാറ്റിനും അനുയോജ്യമായ ഒരു സമയം അവർ യേശുവിന്റെ ശരീരം കല്ലറയിൽ അടക്കുന്നത് കണ്ടു. സുഗന്ധവർഗം പൂശുവാൻ അവർ ഒരുക്കി കാത്തിരിക്കുകയാണ്. അവർ പ്രഭാതത്തിൽ ശബ്ബത്ത് കഴിഞ്ഞ് കല്ലറയിലേക്ക് വന്നപ്പോൾ അവരുടെ സുഗന്ധ ദ്രവ്യങ്ങളുമായി യേശുവിന്റെ ശരീരത്തിൽ പൂശുവാൻ ഒരുക്കി അവിടെ വന്നപ്പോൾ അവർ അവിടെ കണ്ടത് യേശുവിന്റെ ശരീരത്തെ അവർ അവിടെ കണ്ടില്ല. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നോക്കുക, ആദ്യത്തെ നാം കേട്ട ഭാഗത്തിൽ ആ സ്ത്രീ അനുയോജ്യമായ ഒരു സമയമായിരുന്നോ യേശുവിന്റെ ശരീരത്തെ തന്റെ കല്ലറയുടെ അടക്കത്തിനായി പൂശുവാൻ. സാധാരണ ചിന്തയിൽ അത് അനുയോജ്യമായ സമയമല്ല. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് അനുയോജ്യമായ സമയത്ത് ഒരുക്കി നിന്ന സ്ത്രീകൾക്ക് അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അനുയോജ്യമല്ലാത്ത സമയത്ത് തന്റെ സ്വന്ത ദൈവത്തെ കർത്താവിനായി കൊടുത്ത സ്ത്രീക്ക് അത് ചെയ്യുവാൻ സാധിച്ചു. യേശു പറഞ്ഞു, എന്നെ ഈ നിലയിൽ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹങ്ങൾ ഉള്ള അനേകർ കാണും, എന്നാൽ ഈ നിലയിൽ എന്നെ ശുശ്രൂഷിക്കുവാൻ ഞാൻ എപ്പോഴും ഉണ്ടാകണമെന്ന് ഇല്ല. അതാണ് രണ്ടാമത്തെ സംഭവത്തിൽ കാണിക്കുന്നത്. ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കുന്നു? ദൈവത്തിന്റെ സഭയെ, നമ്മൾക്ക് അനുയോജ്യമായ സമയത്ത് നാം യേശുവിനെ ശുശ്രൂഷിക്കുവാൻ കാത്തിരിക്കുകയാണോ? അവന്റെ ശരീരത്തെ ശുശ്രൂഷിക്കുവാൻ കാത്തിരിക്കുകയാണോ? നമ്മുടെ ചിന്തകളിൽ എന്താണ് കടന്നു വരുന്നത്? അനുയോജ്യമായ ഒരു സമയം ഞാൻ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യേശുവിന്റെ ശരീരത്തെ കാണിക്കുന്നത് ഇന്ന് യേശുവിന്റെ ശരീരം എന്ന് പറയുന്നത് യേശുവിന്റെ സഭയാണ്. The body of Jesus is a church. ദൈവത്തിന്റെ സഭയാണ്. ഈ സഭയെ ശുശ്രൂഷിക്കുവാൻ സഭയിൽ അംഗമായിരിക്കുന്ന, സഭയുടെ അവയവങ്ങളായിരിക്കുന്ന എല്ലാവർക്കും, അവയവങ്ങളായിരിക്കുന്ന എല്ലാവർക്കും ദൗത്യങ്ങളുണ്ട്. എന്നാൽ അനുയോജ്യമായ സമയം കാത്തിരിക്കുന്നവർക്ക് ഇത് ലഭിച്ചുവെന്ന് വരത്തില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം യേശുവിനെ ഈ സ്ത്രീ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിലും സാധിക്കണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഈ വചനഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ദൈവത്തിന്റെ വചനത്തില് വ്യക്തമായി പറയുന്നത്, കർത്താവ് നമ്മെ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച് തന്റെ സഭയുടെ ഭാഗമായി ദൈവം നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ദൈവമാണ് തന്റെ ശരീരത്തോട് നമ്മെ ഓരോരുത്തരെയും പല അവയവങ്ങളാക്കി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നാം നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും ചേർന്നതല്ല, ദൈവം ചേർത്തതാണ്. എന്നാൽ ഈ സഭയെ ശുശ്രൂഷിക്കുവാൻ അതിന് തക്ക സമയം നോക്കിയിരിക്കേണ്ട കാര്യമില്ല. സമയം നോക്കിയിരുന്നാൽ ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞുവെന്ന് വരത്തില്ല. ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം നാം ഇപ്പോൾ ചെയ്യേണ്ടതാകുന്നു. ദൈവം നമുക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം എങ്ങനെയാണ് ഇതിനെ ശുശ്രൂഷിക്കേണ്ട, സഭയെ ശുശ്രൂഷിക്കേണ്ടതെന്ന് റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 4-8 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. Romans 12:4-8.
ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാണ്. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം.
നമ്മള് 4-ാം വചനത്തിൽ കാണുന്നു, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. ഈ ശരീരം നാം കേൾക്കുമ്പോൾ എപ്പോഴും ദൈവത്തിന്റെ സഭ, ക്രിസ്തു തലയായ ശരീരമാണ് ദൈവത്തിന്റെ സഭ. ആ ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. 5-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതേപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അതിന്റെ അടുത്ത വചനം, നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം. അത് ശ്രദ്ധിക്കുക, നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം. മുന്നോട്ട് നമുക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയുടെ അളവനുസരിച്ചല്ല ഇപ്പോൾ ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്, കൃപയിലാണ് നാം ജീവിക്കുന്നത്. കൃപയുടെ ഒരു അളവ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ ആയിത്തീർന്ന, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്ന എല്ലാവർക്കും ഒരു കൃപയുടെ അളവ് ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ആ ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം അധ്വാനിക്കുക. നാം പലപ്പോഴും പറയാറുണ്ട്, സഹോദര എനിക്കതിനുള്ള കൃപ ഇല്ല, അല്ലെ സഹോദരി എനിക്കതിനുള്ള കൃപയില്ല. ആ കൃപ പ്രാപിച്ചതിന് ശേഷം ഞാനത് ആ ശുശ്രൂഷ ചെയ്യാം. ആഗ്രഹങ്ങൾ നല്ലതാണ്, എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം അധ്വാനിക്കുക. എന്തൊക്കെ ചെയ്യണമെന്ന് താഴേക്കുള്ള ഭാഗത്തിൽ കാണാം. വെവ്വേറെ വരവുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. പ്രവചനം എന്ന് പറയുന്നത് പ്രവചന ശുശ്രൂഷയെ കുറിച്ചല്ല, നാളെ ഏത് കോളേജിൽ പഠിക്കും ഗൾഫിൽ പോകാതൊന്നുമല്ല, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതാണ്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നുവെങ്കിൽ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. ദൈവസഭയിലെ അവയവങ്ങൾക്കുള്ള അനവധിയായ ശുശ്രൂഷകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ ദൈവവചനത്തിന്റെ പല ഭാഗങ്ങളിലും എഴുതിയിട്ടുണ്ട്. പ്രവചനം, ദൈവവചനം സംസാരിക്കുന്നവർ ഉത്സാഹത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം സംസാരിക്കുവാൻ. ശുശ്രൂഷ ചെയ്യുന്നവൻ ശുശ്രൂഷയിൽ ഉത്സാഹമുള്ളവനായിരിക്കണം. പഠിപ്പിക്കുന്നവൻ അതിൽ ഉത്സാഹത്തോടെ ചെയ്യുന്നവനായിരിക്കണം. പ്രബോധിപ്പിക്കുന്നവൻ, പ്രബോധിപ്പിക്കണം എന്ന വാക്കിന്റെ അർത്ഥം മറ്റുള്ളവരെ നമ്മുടെ വാക്കുകളാൽ ഉത്സാഹിപ്പിക്കുന്നവൻ, മറ്റുള്ളവരെ നമ്മുടെ വാക്കുകളാൽ താങ്ങുന്നവൻ, അവൻ അതാണ് പ്രബോധനം എന്ന് പറയുന്നത്. അത് ചെയ്യുന്നവൻ എന്താണ്, ഒരു ബൈബിൾ വേർഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇഫ് യു ഗിവ് എൻകറേജിംഗ് ഗൈഡൻസ് ബി കെയർഫുൾ ദാറ്റ് യു ഡു നോട്ട് ഗെറ്റ് ബോസി. പ്രബോധിപ്പിക്കുന്നവൻ ഏതോ വലിയ അറിവ് ലഭിച്ചതിനെ പോലെ ഉള്ള ഒരു അധികാരിയെ പോലെയല്ല, ഒരു ബോസിനെ പോലെയല്ല എൻകറേജ് ചെയ്യേണ്ടത്. നിങ്ങളെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാനല്ല ഉപയോഗിക്കേണ്ടത്. ലോകത്തിലെ അധികാരങ്ങളെല്ലാം ലോക മനുഷ്യൻ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ, അതായത് വളച്ചൊടിക്കുവാൻ, തന്റെ ഇഷ്ടം സ്ഥാപിക്കുവാൻ ഉപയോഗിക്കുമ്പോൾ ദൈവസഭയിലെ ലഭിക്കുന്ന അധികാരങ്ങൾ സെർവ് ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത്, മാനിപ്പുലേറ്റ് ചെയ്യുവാൻ അല്ല. സഹായിക്കാനാണോ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു തക്ക സമയത്ത് ഏകാഗ്രതയോടെ ചെയ്യണം. സഹായം കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തിരിക്കണം. ഏകാഗ്രതയുള്ളവന് മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലെ കുറിച്ച് ചിന്തയും ഭാരവുമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് ഏകാഗ്രതയോടെ തക്ക സമയത്ത് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. കരുണ ചെയ്യുന്നവൻ, കരുണ അർഹിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. കരുണ അർഹിക്കുന്നവർ, ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളവർ അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്നത് പ്രസന്നതയോടെ ആയിരിക്കണം. കാരണം കരുണ അർഹിക്കുന്നവരെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ നിരാശരാകാനുള്ള വഴിയുണ്ട്, ഒരു വ്യത്യാസവുമില്ലല്ലോ, മടുത്തു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു പ്രസന്നതയോടെ, വിത്ത് എ ചിയർഫുൾ സ്മൈൽ, മുഖത്തൊരു സന്തോഷത്തോടെ വേണം നമ്മൾ കരുണ അർഹിക്കുന്നവരെ ആ കരുണ ചെയ്യുവാൻ. എന്തെല്ലാം തരത്തിലുള്ള ശുശ്രൂഷകളാണ് കൃപ നമ്മെ യോഗ്യരാക്കി തീർക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ യോഗ്യതകളല്ല, നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ പ്രയത്നങ്ങളല്ല, ദൈവം ഇതെല്ലാം ചെയ്യേണ്ടത് നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം. നമ്മുടെ ബലഹീനതയിൽ നിന്നുള്ള ശുശ്രൂഷയാണ് ദൈവത്തിന് സുഗന്ധവർഗമായി ഉയരുന്ന യാഗം. എന്നിവിടെ പറയട്ടെ, നമ്മുടെ ബലഹീനതയിൽ പകരപ്പെടുന്ന ദൈവ കൃപയിൽ നാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അനവധിയായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദ ഫ്രാഗ്രൻസ് ഇസ് ക്യാൻ ബി സ്മെൽഡ് ബൈ അതേഴ്സ്. സുഗന്ധം, ആ പരിമളതൈലം പൊട്ടിച്ചൊഴിച്ചപ്പോൾ ആ ഭവനത്തിൽ മുഴുവൻ കൂടി നിന്നവർക്കെല്ലാം ലഭിച്ചത് ഒരു സുഗന്ധമായിരുന്നു. ഇന്ന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന, ക്രിസ്തുവിന്റെ നാമത്തിന്റെ ഒരു വാസന മറ്റുള്ളവർ അനുഭവിക്കണമെങ്കിൽ ആ ശുശ്രൂഷ എപ്പോഴും കൃപയിൽ നിന്നുള്ള ശുശ്രൂഷയായിരിക്കും. ബലഹീനതയിൽ ദൈവം പകരുന്ന ശക്തി കൊൾത്തവണ്ണമുള്ള ഒരു ശുശ്രൂഷയാണ് സുഗന്ധ തൈലമായി ആസ്വാദ്യകരമായി മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. സ്വയശക്തിയിൽ നിന്നുള്ള, സ്വന്തം കഴിവിൽ നിന്നുള്ള, സ്വന്തം പരിചയത്തിൽ നിന്നുള്ള ശുശ്രൂഷകളെ ഒരു സ്വയത്തിന്റെ ദുർഗന്ധം മാത്രമേ വമിപ്പിക്കത്തുള്ളൂ. യേശുവിനെ ഉയർത്തുന്ന ശുശ്രൂഷകളാണ് യഥാർത്ഥ ശുശ്രൂഷകൾ. അത് കൃപയിൽ നിന്നുള്ള ശുശ്രൂഷയാണ്. ആ കൃപയുടെ അളവ് ദൈവത്തിന്റെ വചനം പറയുന്നു നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ദൈവ സഭയുടെ ഭാഗമായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ശുശ്രൂഷിക്കേണ്ടി ഇരിക്കുന്നു. ലഭിച്ച കൃപയെക്കുറിച്ച് ഒന്ന് രണ്ട് വചനങ്ങൾ ചിന്തിക്കാം. രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ 8-ാം അധ്യായത്തില് മക്കദോനിയ സഭയ്ക്ക് ലഭിച്ച കൃപയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 2 Corinthians 8:1-2.
സഹോദരന്മാരെ, മക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു.
സ്തോത്രം. മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ, അവർക്ക് പുന്നിൽ പോകാനിരിക്കും മുമ്പിൽ കിട്ടുവാനിരിക്കുന്ന കൃപയെ കുറിച്ചല്ല, അവർക്ക് ലഭിച്ച കൃപയെ കുറിച്ച് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അവരെന്താ ചെയ്തെന്നറിയാമോ? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷത്തിന്റെ സമൃദ്ധി, ലഭിച്ച ദൈവകൃപയിൽ ശുശ്രൂഷിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് സന്തോഷത്തിന്റെ സമൃദ്ധി. സന്തോഷത്തിന്റെ ഒരു സമൃദ്ധി നമ്മുടെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നുണ്ടോ? അതോ പരാതികളുടെ, ഇല്ലായ്മയുടെ ഒരു ദാരിദ്ര്യമാണോ നമ്മുടെ വാക്കുകളിലൂടെ വരുന്നത്? ഈ മക്കദോനി സഭയ്ക്ക് ലഭിച്ച കൃപ അവർക്ക് സന്തോഷ സമൃദ്ധി നൽകി. പിന്നെന്താണ് ചെയ്തത്? മഹാദാരിദ്ര്യവും ഉണ്ടായിരുന്നിട്ടും ധാരാള ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ഇതാണ് ദൈവ കൃപ ശുശ്രൂഷയുടെ പ്രത്യേകത. മഹാദാരിദ്ര്യമായി ആണെങ്കിലും സന്തോഷ സമൃദ്ധിയിൽ അവർക്ക് ദൈവസഭത്തെ ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞു. അവർ ജെറുസലേമിലുള്ള സഭയ്ക്ക് വേണ്ടി തങ്ങളുടെ ആ സമ്പത്തുകൊണ്ട്, അവർ ദാരിദ്ര്യത്തിലാണെങ്കിലും സന്തോഷ സമൃദ്ധിയിൽ അവർ കൊടുത്തു, അവർ ദാനം ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അനേകർ വഴിപാടിടുവാൻ ദേവാലയത്തിൽ നിന്നപ്പോൾ യേശു സൈഡിൽ നിന്ന് ധനവാന്മാർ ഇടുന്നത് കണ്ടു. അതിന്റെ നടുവിൽ ഒരു വിധവ തനിക്കുള്ള ചില്ലിക്കാശ് ഇട്ടപ്പോൾ യേശു നോക്കി പറഞ്ഞു, ഈ വിധവയാണ് ഈ ധനവാന്മാരെ കഴിഞ്ഞെല്ലാം കൂടുതലായി ഇട്ടത്. കാരണം ഈ ധനവാന്മാർ തനിക്കുള്ള സമൃദ്ധിയിൽ നിന്ന് ഇട്ടപ്പോൾ ഈ വിധവ തന്റെ തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനമൊക്കെയും ഇട്ടു. കണ്ടോ, യേശു നമുക്ക് കാണിച്ചു തരുന്ന മനോഭാവം നാം ദൈവവചനത്തിലൂടെ കണ്ടെത്തുക. നമുക്ക് എന്തു നമുക്ക് കിട്ടിയ കഴിവുകളോ താലന്തുകളോ സമ്പത്തോ കഴിവുകളോ ഒന്നുമല്ല, നമുക്ക് ലഭിച്ച ദൈവ കൃപയ്ക്കൊത്തവണ്ണം നാം ശുശ്രൂഷ ചെയ്യണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സമയം എപ്പോഴും ഉണ്ട്, മുന്നോട്ട് മാറ്റിവെക്കേണ്ട കാര്യം ഇല്ല. എന്റെ പ്രശ്നങ്ങളൊന്നും മാറിയിട്ട് ഞാൻ തീർച്ചയായും ഞാൻ ശുശ്രൂഷിക്കാം, ഞാൻ സഹായിക്കാം, ഞാൻ കരുണ കാണിക്കാം, ഞാൻ പ്രബോധിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, എനിക്ക് എൻകറേജ് ചെയ്യാൻ ഒന്നുമില്ല. എന്നാൽ ദൈവ ക്രിസ്തീയ സഭയുടെ ചരിത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ബലഹീനതയിൽ ശുശ്രൂഷ ചെയ്തവരുടെ ആ ചരിത്രമാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ദൈവവചനത്തിലും. കഴിഞ്ഞ 2000 വർഷമായിട്ട് ക്രിസ്തുവിനെ ആ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ ശുശ്രൂഷിച്ച ആ സ്ത്രീയെ പോലെ ശുശ്രൂഷിച്ചവരുടെ ചരിത്രം എന്ന് പറയുന്നത് ബലഹീനതയിൽ ഇല്ലായ്മയിൽ ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ശുശ്രൂഷിച്ചവരുടെ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സഭയെ, നാം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയിൽ നാം കർത്താവിന്റെ ശരീരത്തെ ശുശ്രൂഷിക്കുക. ആരും പറയരുത് എനിക്ക് കൃപയൊന്നും ലഭിച്ചിട്ടില്ല, കാരണം കൃപ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കൃപ ലഭിച്ചു എങ്കിൽ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ലഭിച്ച കൃപ തയ്ക്ക് ഒത്തവണ്ണം നാം ക്രിസ്തുവിന്റെ ശരീരത്തെ ശുശ്രൂഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്, അവയവങ്ങളാണ് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഇത് മാറ്റിവെച്ച അനേകരെ കുറിച്ച് ദൈവത്തിന്റെ വചനം യേശു പറയുന്ന ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9:57 വാക്യങ്ങൾ.
അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ, അവൻ, എന്നെ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു.
യേശുവിന്റെ വാക്കുകളെ വളരെ ശ്രദ്ധിക്കുക. ഞാൻ എവിടെ പോയാലും നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞവരോട് അവൻ പറഞ്ഞു, ഞാൻ പോകുന്ന സ്ഥലത്ത് ഒരു തലചായ്ക്കാൻ ഒരിടം പോലും കിട്ടിയില്ല, അവിടെ നീ അനുഗമിക്കണം. ഇപ്പോൾ അനുഗമിക്കാന്ന് പറഞ്ഞവനോട് അവൻ ആ വ്യക്തി പറഞ്ഞു, ഞാൻ അപ്പനെ കുഴിച്ചിട്ട് വരാം, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസാരിക്കട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. വീട്ടിലുള്ളവർ അനുവാദം ചോദിച്ചിട്ട് കർത്താവിനെ സേവിക്കുവാൻ വീട്ടിലുള്ളവരോട് കർത്താവ് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവനും ദൈവരാജ്യത്തിന് യോഗ്യനല്ല. ഞാനൊരു കേട്ട ഒരു സാക്ഷ്യത്തെ ഓർക്കുന്ന ഈ സമയം, ഒരിക്കൽ ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരുടെ ഒരു മീറ്റിംഗിൽ കടന്നു പോകുവാൻ ഇടയായി. അവിടെ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ വചനമില്ലാത്ത ഭാഷ, ദൈവത്തിന്റെ വചനമില്ലാത്ത ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നു. അപ്പൊ ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, അവർ വളരെ റിമോട്ട് സ്ഥലത്താണ് ഈ ശുശ്രൂഷ ചെയ്തിരുന്നത്, കാരണം കാടുകളിലും വളരെ ടൗണിൽ നിന്ന് വളരെ ദൂരെയുള്ള ഗ്രാമങ്ങളിലൊക്കെ ആയിരിക്കും, അവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ആ സഹോദരി പറയുകയാണ്, അവിടെ ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൊച്ചു കുഞ്ഞിന് ഒരു അസുഖം പിടിച്ചു, വളരെ ദൂരെ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ, സമയത്തിന് ചികിത്സ കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല, ആ കൊച്ചു മരിച്ചുപോയി. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉയർന്നു, കാരണം ഞാൻ ഇച്ചിരി സൗകര്യമുള്ളിടത്ത് താമസിച്ചിരുന്നുവെങ്കിൽ എന്റെ ഈ കുഞ്ഞ് മരിച്ചു പോകത്തില്ലായിരുന്നു ജീവനോടെ ഇരുന്നേനെ. എന്നാൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അവരെ ഉത്സാഹിപ്പിച്ചു. ദൈവത്തിന്റെ വചനം അവർ കേട്ടു. കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവനൊന്നും ദൈവരാജ്യത്തിന് യോഗ്യനല്ല. ആ ഒറ്റ വചനത്തിങ്കൽ ആ സ്ത്രീ ധൈര്യപ്പെട്ടു. കർത്താവിനെ വിളിച്ചിരിക്കുന്ന ഒരു ദൗത്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചു, ഞാൻ കലപ്പയ്ക്ക് കൈവച്ചു, ഇനി എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കത്തില്ല. ആ വചനം ഇന്നും അവരെ ആ ശുശ്രൂഷയിൽ ഗ്ലോറിയസ് ആയിട്ട് നിർത്തിയിരിക്കുന്നു. ഇനി ഇതുപോലെയുള്ള ബലഹീനതയിൽ ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം അധ്വാനിക്കുന്നവരുടെ ചരിത്രമാണ് ദൈവരാജ്യത്തിന്റെ ചരിത്രം, ദൈവസഭയുടെ ചരിത്രം. നാം കണ്ണു നിറന്ന് നോക്കിയാൽ, ചുറ്റുമുള്ള കണ്ണു നോക്കിയാൽ കാണാൻ കഴിയുന്നത് ആ ചരിത്രമാണ്. അതിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു നാം ഇരിക്കരുത്. സമയം ശരിയല്ല. പല ഇതിനകത്ത് പറഞ്ഞതുപോലെയുള്ള പല കാര്യങ്ങൾ തീർത്തിട്ട് നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു നാം വെയിറ്റ് ചെയ്യുമ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുക, ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ കാണത്തില്ല. ഈ നിലയിൽ എന്നെ ശുശ്രൂഷിക്കുവാൻ യേശു എപ്പോഴും നിങ്ങളോട് ഇല്ലത്തില്ല, ഞാൻ എപ്പോഴും നിങ്ങളോട് ഉണ്ടായിരിക്കും എന്നുള്ള ആ വചനത്തിന്റെ അർത്ഥത്തിലല്ല. ആ സ്ത്രീ ശുശ്രൂഷിച്ചതുപോലെ ഉള്ള ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് സാധിച്ചുവെന്ന് വരത്തില്ല. ഇപ്പോഴാണ് അതിനുള്ള സമയം. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം അധ്വാനിച്ചു തുടങ്ങുക. ഒന്ന് കൊരിന്ത്യർ 15 പൗലോസ് പറയുന്നു, ഞാൻ വളരെ അധ്വാനിച്ചു, മറ്റുള്ളവരെക്കാൾ ഏറെ അധ്വാനിച്ചു, എങ്കിലും ഞാനല്ല എന്നോട് കൂടിയുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ദൈവകൃപയിലുള്ള അധ്വാനങ്ങൾ, പ്രയത്നങ്ങൾ, ശുശ്രൂഷകൾ, ദാനം ചെയ്യലുകൾ, കരുണ കാണിക്കുക, ഇതൊക്കെയാണ് ദൈവസഭയെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്ന വലിയ മഹത്ത. ഈ ഭൂമിയിൽ ഇന്ന് ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന സഭ, ശരീരമായിരിക്കുന്ന നാം ഓരോരുത്തരും അങ്ങനെ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കൃപയ്ക്ക് മേൽ കൃപ ദൈവം പകർന്നുകൊണ്ടേയിരിക്കും. കൊടുക്കുന്നവർക്ക് ദൈവം ധാരാളമായി കൃപ കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ശുശ്രൂഷിക്കുന്നവരായി നാം തീരട്ടെ. തക്ക സമയം നോക്കിയിരിക്കാതെ, അനുയോജ്യമായ സമയം നോക്കിയിരിക്കാതെ കർത്താവിനെ പിൻപറ്റിയവരല്ല, കർത്താവിന്റെ വിളി കേട്ടവരല്ല അപ്പോൾ അനുസരിച്ച് മുന്നോട്ട് പോയവരാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവ അവിശ്വാസത്തോടെ നമ്മൾ പുറകോട്ട് നിൽക്കരുത്. വിശ്വാസം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇതിന്റെ എല്ലാ അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസം കൂടാതെ നമുക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയത്തില്ല. കണ്ണിലടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൃപയും സത്യവും നിന്നിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്നു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം കർത്താവേ ശുശ്രൂഷിക്കുവാൻ, നിന്റെ ശരീരത്തെ ശുശ്രൂഷിക്കുവാൻ, നിന്റെ സഭയെ ശുശ്രൂഷിക്കുവാൻ, ദൈവരാജ്യത്തെ ശുശ്രൂഷിക്കുവാൻ എല്ലാം ഞങ്ങൾക്ക് ഉത്സാഹം തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം അധ്വാനിക്കുവാൻ ഞങ്ങളെ ഉത്സാഹിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, കാലങ്ങളും സമയങ്ങളും ഏറെയില്ല. തക്ക സമയം നോക്കി കാത്തിരിക്കാതെ ഇപ്പോൾ നാൾ ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ സഭയെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ പേരിൽ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ